പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പ്രായോഗികമായ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രായോഗികമായ ധാരാളം കാര്യങ്ങളിൽ നിത്യജീവിതത്തിൽ ഇടപെടണം. അങ്ങനെ ഇടപെടുമ്പോൾ ദാസന്മാരെന്ത് ചെയ്യണം, യജമാനന്മാരെന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് നൽകുന്നുണ്ട്. തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തില് അവിടെ ദാസന്മാര് യജമാനന്മാരെ അനുസരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ നാം ഒരു പദപ്രയോഗം കാണുന്നുണ്ട്. അതിന്റെ തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനത്തിന് ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിനും അലങ്കരിക്കേണ്ടതിന് അഡോൺ ദ ഡോക്ട്രിൻ ഓഫ് അവർ ഗോഡ് അവർ സേവിയർ. ദൈവത്തിന്റെ ഉപദേശത്തെ നമ്മൾ അലങ്കരിക്കണം. ദൈവത്തിന്റെ ഉപദേശത്തെ നമ്മൾ അലങ്കരിക്കണം. അതിനെ ആ നിലയിൽ നമ്മൾ അഡോൺ ചെയ്യണം എന്ന് പറയുമ്പോൾ പൗലോസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഡോക്ട്രിൻ എന്താണെന്ന് നമുക്കറിയാം, ഉപദേശം എന്താണെന്ന് അറിയാം. ഇന്ന് ഒത്തിരി ഉപദേശങ്ങളുണ്ട്, ധാരാളം ഉപദേശങ്ങളെ കുറിച്ച് നാം കേൾക്കുന്നുണ്ട്, നമ്മൾ തന്നെ ഒത്തിരി ഉപദേശങ്ങൾ പറയുന്നുണ്ട്. ഈ ഉപദേശത്തെ നാം നമ്മുടെ ജീവിതം കൊണ്ട് അലങ്കരിക്കണം. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉപദേശങ്ങൾ പലപ്പോഴും വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാക്കുകൾ എന്നാൽ കേവലം വാക്കുകൾ പോരെ, വാക്കുകളെ നമ്മൾ പറയുന്ന വാക്കുകളെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അതിനെ ഭംഗി വരുത്തണം, അതിനെ അലങ്കരിക്കണം. എങ്ങനെയാണ് അത് കഴിയുന്നത്? വാക്കുകളായിരുന്നാൽ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടാവണം. നമ്മുടെ ജീവിതം കൊണ്ട് അതിന് ഭംഗി വരുത്തണം, അലങ്കരിക്കണം. ഇന്ന് ക്രിസ്തീയ ലോകത്തിന് സത്യത്തിൽ കുറവായിരിക്കുന്ന ഒരു കാര്യം ഇതല്ലേ? ഒത്തിരി വാക്കുകളുണ്ട്. വാക്കുകൾ, കർത്താവ് ഒരു വ്യക്തിയുടെ അടുത്തുകൂടെ പോയപ്പോ അതിന് ഫലമുണ്ടെന്ന് വിചാരിച്ചു. കാര്യം അത് വളരെ മനോഹരമായ അത്തി നിൽക്കുകയാണ്, അതില് ശാഖകളുണ്ട്, അതിൽ ഒത്തിരി ഇലകളുണ്ട്. കർത്താവിന് വിശന്ന് കർത്താവ് വിചാരിച്ചു അതിന് ഫലമുണ്ടെന്ന് വിചാരിച്ച് അതിന്റെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായ എന്തേ ഉള്ളൂ, ഇല മാത്രമേ ഉള്ളൂ, ഇല മാത്രമേ ഉള്ളൂ, ഫലമില്ല. ഇന്ന് ഒത്തിരി വാക്കുകളുണ്ട്. ഇലകളെ നമുക്ക് വാക്കുകളോട് ഉപമിച്ചാലോ? ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷേ സഹോദരന്മാർ തമ്മിൽ കാണുമ്പോഴും കൂടി വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്സാഹിപ്പിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ വാക്കുകൾക്കൊരു പഞ്ഞവുമില്ല, ഒരു ക്ഷാമവുമില്ല. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ വാക്കുകളെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അലങ്കരിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നോക്കുക, കർത്താവിന്റെ ഉപദേശം തന്നെയാണ്, വലിയവനായ ദൈവത്തിന്റെ ഉപദേശം തന്നെയാണ്. ഡോക്ടറിൽ നിന്നും തെറ്റൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉപദേശങ്ങൾ ഒന്നും വലിയ അങ്ങനെയല്ല. ഉപദേശങ്ങൾക്ക് അതിന്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിനെ നാം അലങ്കരിക്കുന്നില്ലെങ്കിലും അതിന് നമ്മുടെ ജീവിതം കൊണ്ട് അതിനെ ഒരു ആഭരണം അണിയിക്കുന്നില്ലെങ്കിൽ അത് പ്രയോജനമാകുകയില്ല. ദാസന്മാരോട് ആ നിലയിലാണ് ഇവിടെ പറയുന്നത്. അതിന്റെ താഴേക്ക് വരുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് എന്നുള്ളതിന് ഞാൻ കേട്ടിട്ടുള്ളത് അതിന്റെ മൂലഭാഷയില് അത് തനിക്ക് ഒരു നിക്ഷേപമായിരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്നാണ്. ആരാ നിക്ഷേപം? ഞാനും നിങ്ങളും ദൈവത്തിനൊരു നിക്ഷേപമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം ദൈവത്തിനൊരു സമ്പാദ്യമാകണമെങ്കിൽ, ദൈവത്തിനൊരു നിക്ഷേപമാകണമെങ്കിൽ, ദൈവത്തിന് വിലയുള്ള ഒരു ആഭരണമായി നാം തീരണമെങ്കിൽ നാം എന്ത് വേണം? നാം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ആ ഉപദേശങ്ങളെ ജീവിതം കൊണ്ട് നമ്മൾ അലങ്കരിക്കുന്നവരാണ്. നോക്കുക എത്ര വലിയൊരു കാര്യമാണ്. നമുക്ക് ദൈവം ഉപദേശങ്ങൾ തന്നിരിക്കുന്നു. ആ ഉപദേശത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അലങ്കരിക്കുമ്പോൾ നമ്മള് ദൈവത്തിനൊരു നിക്ഷേപമായിരിക്കും. മലാഖിയുടെ പുസ്തകത്തില് ദൈവത്തിന് നിക്ഷേപം, നിങ്ങൾ ദൈവത്തിന്റെ ഒരു നിക്ഷേപമായിരിക്കും, ഒരു സമ്പാദ്യമായിരിക്കും, ദൈവത്തിന്റെ ഒരു ആ നിലയിലെ വിലതീരാത്ത ഒരു ആഭരണമായിരിക്കും എന്ന് പറയുമ്പോൾ എപ്പോഴേ നമ്മുടെ ജീവിതം ആ നിലയിലാകുള്ളൂ. നാം ഉപദേശങ്ങളെ ജീവിതം കൊണ്ട് അലങ്കരിക്കുമ്പോൾ മാത്രമേ ആ നിലയിലാകൂ. ഇത്രയുള്ളവര് ഇന്നത്തെ കാലത്ത് ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് ഉപദേശങ്ങളും വാക്കുകളും ഉണ്ട്. നാം ഇപ്പോ അല്പം മുമ്പ് പാടിയപ്പോ അതിനെ തുടർന്ന് നമ്മള് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒത്തിരി ഉപദേശമുണ്ട്. കർത്താവ് വരും, എപ്പോ വരും, എങ്ങനെ വരും, വരുമ്പോ മഹോപദ്രവത്തിന് മുമ്പാണോ, മഹോപദ്രവം കഴിഞ്ഞാണോ, മഹോപദ്രവത്തിന്റെ ഇടയ്ക്കാണോ കർത്താവ് വരുന്നത്, അന്നേരം സഭയെ മധ്യാകാശത്തിലാണോ ചേർക്കുന്നത്, അതോ കർത്താവ് ഇവിടെ വന്ന്. ഈ ഉപദേശങ്ങൾ, ഉപദേശങ്ങൾ, വാക്കുകൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ വാക്കുകൾക്കെല്ലാം ഇടയില് യോഹന്നാൻ പറയുന്നു, ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ പറയുന്നു, ഓ കർത്താവിന്റെ വരവിലാണോ നിന്റെ പ്രതീക്ഷ പ്രത്യാശ എങ്കിൽ, വളരെ പ്രായോഗികമായ, വളരെ പ്രാഗ്മാറ്റിക്കായ, വളരെ ഡൗൺ ടു എർത്ത് ആയ ഒരു കാര്യം ഞാൻ പറയാം. എന്താ? അവന്റെ വരവിൽ പ്രത്യാശയുള്ളവർ എന്ത് ചെയ്യണം? തന്നത്താൻ നിർബലീകരിക്കണം. അതിന് പകരം ഇത് മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ ആദ്യത്തെ മൂന്നര വർഷം കഴിയുമ്പോൾ ഒരു കാഹളം കേൾക്കാം. ആ കാഹളം എന്ന് പറയുന്നത് സഹോദര, ഇതൊന്നും ഇതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു ജീവിതം കൊണ്ട് നമ്മൾ ഈ കാര്യത്തെ അലങ്കരിക്കുന്നില്ലെങ്കിൽ കർത്താവിന്റെ വരവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദേശം മാത്രമായി തീരും. ഒരു ഉപദേശം മാത്രമാണ്. പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും വാദിക്കാനും വാദിച്ച് ജയിക്കാനും മറ്റൊരാളെ തോൽപ്പിക്കാനും ഒക്കെയുള്ള ചില വാക്കുകൾ മാത്രമായിട്ട് പലപ്പെടുത്തി. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഏറ്റവും ആദ്യം പ്രവചനം നടത്തിയ ഒരാളുണ്ട്. പഴയ നിയമത്തിലെ ഒരു ദൈവഭക്തനാണ്. യൂദായുടെ ലേഖനത്തിൽ നാം അത് കാണുന്നുണ്ടല്ലോ, കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച്. അതിന്റെ യൂദായുടെ ലേഖനം അതിന്റെ 14-ാമത്തെ വാക്യം, ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഹക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. എത്ര വട്ടം ഭക്തി അഹക്തി ഭക്തികേട് ഇങ്ങനെയുള്ള വാക്കുകൾ അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. 14-15 വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ ഹാനോക്കിന്റെ പ്രവചനമാണ്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ആയിരമായിരം വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വന്നിരിക്കുന്നു എന്ന് ഓ ആദാം മുതൽ 7-ാമത്തെ തലമുറയിലുള്ള ഹാനോക്ക് അന്നേ പ്രവചിച്ചു. ഹാനോക്ക് അത് കണ്ടു. കണ്ടപ്പോ താൻ എന്താ പറയുന്നത്? ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും ഭക്തികെട്ട പാപികൾ തനിക്ക് നേരെ ചെയ്ത നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും. നോക്കുക, കർത്താവിന്റെ വരവിനോട് ചേർത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോ ഹാനോക്കിന് പറയാനുള്ളത് ദൈവഭയമില്ലായ്മയെ കുറിച്ചും ഭക്തി ഡിവോഷൻ എന്ന് പറയുമ്പോ ഫിയർ ഓഫ് ഗോഡ് എന്ന് നാം കാണുന്ന ആ കാര്യത്തെ, അതിന്റേലാണ് ഹാനോക്കിന്റെ ഊന്നൽ. ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള ഭയം, അത് നഷ്ടപ്പെട്ട ആളുകള് അവരെ ന്യായം വിധിപ്പാനായിട്ട് കർത്താവ് വന്നിരിക്കുന്നു എന്നാണ് ഹാനോക്ക് പഴയ നിയമത്തിൽ ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് അന്നേ പ്രവചിച്ചിട്ടുള്ളത്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഏറ്റവും പഴയ പ്രവചനങ്ങളിൽ ഒന്നാണ് അത്. പക്ഷെ അവിടെ ഹാനോക്ക് എനിക്ക് സന്തോഷമായി തോന്നിയ ഒരു കാര്യം, ഹാനോക്ക് ആളുകളുടെ ഭക്തിയില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടിയപ്പോ, ആളുകളുടെ ദൈവഭയമില്ലായ്മയിലേക്ക് ഹാനോക്ക് ഈ വാക്കുകൾ കൊണ്ട് അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോ ഹാനോക്ക് എന്തായിരുന്നു? ഹാനോക്ക് ജീവിതത്തിന് ദൈവഭക്തി ഉള്ളവന് ഒരുവനായിരുന്നു. നോക്കുക, അവന് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് കർത്താവ് വന്ന് ആയിരമായിരം വിശുദ്ധന്മാരുമായിട്ട് അവൻ വന്ന് ഭക്തികെട്ട ജനത്തെ അവരെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞപ്പോ, ആ ഭക്തികേടിനും ദൈവഭയമില്ലായ്മയിലും ഊന്നിയപ്പോ, ആ ഉപദേശത്തെ ഹാനോക്ക് തന്റെ ജീവിതത്തിലെ ദൈവഭയം കൊണ്ട് അതിനെ അലങ്കരിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് ഇന്ന് പുതിയ നിയമത്തിലും ആ വചനം എടുത്ത് ഉദ്ധരിക്കേണ്ടി വന്നത്. ഇന്നും നമ്മൾ ഹാനോക്കിന്റെ ജീവിതത്തിൽ നോക്കി തന്നിൽ നിന്ന് തന്നെ കുറിച്ച് നാം സന്തോഷത്തോടെ പല കാര്യങ്ങളും പറയുന്നത്. ഹാനോക്ക് എന്തായിരുന്നു? ദൈവത്തോട് കൂടെ നടന്ന ഒരുവനായിരുന്നു. 5-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തില് ഹാനോക്കിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഹാനോക്ക് ദൈവഭയത്തെ കുറിച്ച് പറയുമ്പോ ഹാനോക്ക് താൻ തന്നെ ദൈവഭയമുള്ള ഒരുവനായിരുന്നു. അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവൻ ആ നിലയിൽ ഒരുവനായിരുന്നു. ഹാനോക്ക് ഞാൻ പലപ്പോഴും ധരിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തതിനാല് കാണാതെയായി എന്നൊക്കെ പറയുമ്പോ ഹാനോക്ക് വളരെ ജനിച്ചപ്പോൾ മുതൽ വളരെ ഭക്തനായ ഒരുവനായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തില് നോക്കുക, നാം ആ കാര്യം കാണുന്നുണ്ട്. അതിന്റെ 22-ാമത്തെ വചനം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനം, മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്ക് ജനനം മുതൽ ദൈവത്തോടൊപ്പം നടന്ന ഒരുവനല്ല, അവന് മെഥൂശലഹ് എന്നൊരു പുത്രൻ ജനിച്ചതിന് ശേഷമാണ് അവൻ ദൈവത്തോടൊപ്പം 300 സംവത്സരം നടന്നത്. അവന്റെ ജീവിതത്തിന്റെ ഒരു ഒരു ഘട്ടം വരെ അവൻ എന്തായിരുന്ന, നമുക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം, ദൈവത്തെ ഭയപ്പെടാത്ത ഒരുവനായിട്ടും ദൈവത്തോടൊപ്പം നടക്കാത്ത ഒരുവനായിട്ടും അവനായിരുന്നു. എന്നാൽ തന്റെ പുത്രൻ മെഥൂശലഹ് ജനിച്ച ശേഷം പിന്നീടുള്ള കാലഘട്ടം ദൈവത്തോടൊപ്പം നടക്കുന്നവനായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആർക്കും പറയാനൊക്കെയല്ല നമ്മൾ ജനനം മുതല് ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരുവനായിരുന്നെന്നോ ദൈവഭയമുള്ള ഒരുവനായിരുന്നെന്നോ പറയാനൊക്കെയല്ല. നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, എത്ര വർഷങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു ദൈവഭയമില്ലാതെയും സ്വന്തം വഴിയില് നഷ്ടപ്പെട്ടവരായിട്ടും നമ്മൾ ആ നിലയിലായിരുന്നു. പക്ഷേ ഇതാ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രംഗത്ത് ദൈവത്തെ ഭയപ്പെടാനായിട്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ആ നിലയിൽ ആകർഷിച്ചതിന് ശേഷം ഹാനോക്കിന്റെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. അവൻ എന്ത് ചെയ്തു? ദൈവത്തോടൊപ്പം നടന്നു. പിന്നീടുള്ള 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് നടന്നു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും അദ്ദേഹം ഒരു കുടുംബമായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. നമുക്ക് വളരെ ധൈര്യം തരുന്ന ഒരാളാണ്. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച് ഒരു കുടുംബസ്ഥനായിട്ട് കഴിയുകയായിരുന്നു. അല്ലാതെ കർത്താവിനോടൊപ്പമുള്ള നടപ്പ് തുടങ്ങിയപ്പോ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയ ഒരുവനല്ല. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് കർത്താവിനോട് ദൈവത്തോട് കൂടെ നടന്നു. എന്താണ് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം? ഞാന് നമുക്കറിയാവുന്നതുപോലെ മെഥൂശലഹിന്റെ ജനനം ഒരു വരാൻ പോകുന്ന ഒരു ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള ആ മുന്നറിയിപ്പോടെയാണ് വന്നത്. അവന്റെ മരണത്തിൽ അത് സംഭവിക്കും എന്നാണ് മെഥൂശലഹ് എന്ന വാക്കിന്റെ അർത്ഥം. എന്താ, ഈ ഭൂമി മുഴുവൻ ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോ ഈ ഭൂമിയെ ദൈവം ന്യായവിധിക്കും. അതെന്ന് സംഭവിക്കും? ഈ മെഥൂശലഹിന് ശേഷം അത് സംഭവിക്കും. മെഥൂശലഹ് എന്ന വാക്ക് ആ നിലയിലായിരുന്നു. ദൈവത്തിൽ നിന്ന് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യം വന്നപ്പോ അവന് ആ മെഥൂശലഹിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വീട്ടില് നമുക്ക് ഓർക്കാം, മകനെ വിളിക്കുമ്പോൾ മെഥൂശലഹ് എന്ന് വിളിക്കുമ്പോ ആ ഓരോ വിളിയും ഹാനോക്കിൽ ഒരു നടുക്കം സൃഷ്ടിച്ചു. എന്താ, വരാൻ പോവുക, ന്യായവിധി വരാൻ പോവുകയാണ്. നോക്കുക, മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ആ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവന്റെ ഹൃദയത്തിന് ആ നിലയിൽ ഉണ്ടായിരുന്നു. അവന് ദൈവത്തോടൊപ്പം അങ്ങനെ നടന്നു. നോക്കുക, നമ്മൾ ആ ഭാഗം വായിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കരുണയെ സ്പർശിക്കാവുന്ന ഒരു കാര്യമുണ്ട്. മെഥൂശലഹിന്റെ ആയുഷ്കാലം കഴിയുമ്പോഴാണ് ആ പ്രളയം വരുന്നത്. അതുകൊണ്ട് മെഥൂശലഹിന്റെ ആയുഷ്കാലം എത്രയായിരുന്നു? 27-ാമത്തെ വചനം, മെഥൂശലഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. സമയം കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഓരോരുത്തരും എത്ര വർഷം ജീവിച്ചിരുന്നു എന്നൊക്കെ ഒന്ന് നോക്കുക. ആരാ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത്? മെഥൂശലഹ്. കാര്യം ഇവന്റെ മെഥൂശലഹിന്റെ കാലം കഴിയുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയാണ്. ഓ, ദൈവത്തിന്റെ ന്യായവിധി വേഗം നടത്താൻ താല്പര്യമില്ല. എന്തുകൊണ്ട്? ദൈവത്തിന് നമ്മളെ സ്നേഹമാണ്. പത്രോസ് പറയുന്നുണ്ടല്ലോ, ദൈവ ന്യായവിധിക്ക് താമസിക്കുന്നത് നമ്മുടെ രക്ഷയെന്ന് നമ്മൾ വിചാരിച്ചോണം. കർത്താവ് രണ്ടാമത് വരാന് താമസിക്കുന്നത് നമ്മുടെ രക്ഷയെന്ന് വിചാരിച്ചോണം. നമ്മളിവിടെ മാനസാന്തരപ്പെടട്ടെ എന്ന് വിചാരിച്ച ആരാ? ആ വചനം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ക്രിസ്ത്യൻ അസംബ്ലിക്ക് പുറത്തുള്ള ആരാണ്ട് കൂടെ മാനസാന്തരപ്പെടട്ടെ എന്ന. അങ്ങനല്ല, പത്രോസ് വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, നമ്മള് മാനസാന്തരപ്പെടാൻ വേണ്ടി കർത്താവ് അത് ദീർഘിപ്പിക്കുന്നു എന്നാണ്. നോക്കുക, 969 സംവത്സരം മെഥൂശലഹ് ജീവിച്ചു. 1000 സംവത്സരം തികച്ചു ജീവിച്ചില്ല. എന്താ 1000 സംവത്സരം തികച്ചു ജീവിച്ചാൽ? ഒരാൾക്കും, നമ്മൾ അത് നോക്കുമ്പോ, ഒരാൾക്കും 1000 വർഷത്തിൽ കൂടുതൽ ആയുസ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. മെഥൂശലഹിനാണ് ഏറ്റവും കൂടുതൽ ആയുസ്. അത് തന്നെ 969, 1000 തികഞ്ഞില്ല. എന്തുകൊണ്ടാണത്? ഓ, നമ്മള് കർത്താവ് പറയുന്നുണ്ടല്ലോ, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് 1000 സംവത്സരം പോലെയാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിന്റെ 2-ാമത്തെ ആയ 2:17 കർത്താവ് പറഞ്ഞല്ലോ, ആ നാളിൽ നീ മരിക്കും. ഒരു 1000 വർഷം ദൈവത്തിന് ഒരു ദിവസമാണെങ്കിൽ ആ നാളിൽ തന്നെ മരിക്കണമെന്നുണ്ടെങ്കിൽ 1000 വർഷം കഴിഞ്ഞ് ആയുസ് ദീർഘിച്ചു പോയാൽ ശരിയാകില്ല. പ്രിയമുള്ളവര്, ഞാന് വിഷയത്തിൽ നിന്ന് ഒത്തിരി മാറിപ്പോകുന്നില്ല. ഞാനൊക്കെ പറഞ്ഞു വന്നത് ദൈവത്തിന് തന്റെ ന്യായവിധി നടത്താൻ അതെത്രയും അങ്ങോട്ട് ദീർഘിപ്പിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് മെതുവച്ചലയൻ എന്ത് പ്രായം വരെ വന്നു? 969 സംവത്സരം വരെ അവനെ ജീവിച്ചിരുന്നു. ഏതായാലും അവന്റെ ജനനം ഹാനോക്കിനെ ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് നടത്തി, ദൈവഭയത്തിലേക്ക് നടത്തി. അവൻ പിന്നീടുള്ള 300 സംവത്സരം ദൈവത്തിനായിട്ട് സമ്പൂർണമായിട്ട് ജീവിക്കുന്നതായിട്ട് നാം കാണും. നോക്കുക, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വാക്കുകൾ പറഞ്ഞ ഹാനോക്കിന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തെ സ്പർശിച്ചറിയത്തക്കവണ്ണം ആ വാക്കുകൾക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അല്ലാതെ അത് കേവലം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രസംഗമായിരുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം ഒരു സവർണ് പറയുകയുണ്ടായി, താന് ബൈബിളിനെ കുറിച്ച് നിർവചനം കേട്ടിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗിക്കുന്നവരുടെ വിചാരം ബൈബിൾ എന്ന് പറയുന്നത് മീ ടു ടീച്ച് യു ടു പ്രാക്ടീസ് എന്നാണ് അതിന്റെ ഒരു നിർവചനം. എന്ന് വെച്ചാൽ ബൈബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാനും നിനക്ക് പ്രായോഗികമാക്കാനുമുള്ള ഒരു ദൈവവചനം. ഈ നിലയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ മെതുവച്ചലയന്റെ ജന്മത്തോടു ശേഷം ദൈവത്തോടൊപ്പം നടന്ന് ദൈവഭക്തിയുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്ന ഹാനോക്കിന് പറയാൻ കഴിയും, ഞാൻ തന്നെ ഇതെന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവനാണ്. യഹോവ ഭക്തി എനിക്കറിയാം, യഹോവയെ കുറിച്ചുള്ള ഭയം എനിക്കറിയാം, അവനോടൊപ്പമുള്ള നടപ്പ് എനിക്കറിയാം. അവന്റെ കാഴ്ചപ്പാടുകളിലെ കാഴ്ചപ്പാട് വെച്ച് മുന്നോട്ടൊപ്പം ഒരേ ഹൃദയവികാരങ്ങൾ പങ്കിട്ട് അവന്റെ നെഞ്ചോട് ചേർന്ന് ഒന്നിച്ചുള്ള ആ നടപ്പ് അതെനിക്കറിയാം. അതുകൊണ്ട് ദൈവവിന്റെയും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ ഈ പച്ചകേടിനെ മുഴുവൻ ന്യായം വിധിക്കാൻ വരും എന്ന് ആലോക്കെ പറയുമ്പോ അതിന് അവന്റെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. പ്രിയമുള്ളവര്, ആ നിലയിൽ നാം നമ്മുടെ വാക്കുകളെ നമ്മുടെ ജീവിതം കൊണ്ട് അലങ്കരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോഹയെ കുറിച്ച് നാം കാണുന്നുണ്ടല്ലോ, അതിന്റെ അടുത്ത അധ്യായത്തില്, 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ദൈവത്തോടൊപ്പം നടന്ന മറ്റൊരുവനെ കുറിച്ച് നാം കാണുന്നുണ്ട്. നാം പലപ്പോഴും വിചാരിക്കുന്ന ഹാനോക്ക് മാത്രമേ ദൈവത്തോടൊപ്പം നടന്നുള്ളൂ എന്നാ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അതിന്റെ 6:9 വരുമ്പോ നോഹ ദൈവത്തോടുകൂടെ നടന്നു. മറ്റൊരുവൻ നോഹ, അവന് ദൈവത്തോടൊപ്പം നടന്നവനാണ്. നോഹയെ കുറിച്ച് എന്താ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്? നോഹ നീതിപ്രസംഗിയായ ഒരുവനാണ്. നോഹ അവന് നീതിയെക്കുറിച്ച് റൈറ്റസ്നെസിനെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവൻ പ്രസംഗിക്കുമ്പോ അവനും അത് കേവലം ഒരു ഉപദേശമായിരുന്നില്ല. അവൻ അതിനെ എന്ത് ചെയ്തിരുന്നു? അവന്റെ നീതി പ്രസംഗത്തെ അവൻ അവന്റെ ജീവിതത്തിലെ നീതി കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ നോഹയെക്കുറിച്ച് 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നത്, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കിടക്കാം, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായിട്ട് കണ്ടിരിക്കുന്നു. നോക്ക, ഈ തലമുറയില് നീതിമാനായിട്ട് കണ്ടിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ നീതി ഉണ്ടായിരുന്നു. ആ നീതിയിൽ നിന്നുള്ള പ്രസംഗമായിരുന്നു അവന്റെ വാക്കുകൾക്ക് ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവന് അതിന്റെ 6-ാം അധ്യായം 9-ാം വാക്യത്തിലും ആ കാര്യം പറയുന്നുണ്ട്, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ഷേം, ഹാം, യാഫെത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. നോഹയെയും നീതിമാൻ എന്ന് പറയുമ്പോ അവന്റെ ജീവിതത്തിൽ ആ നീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ വാക്കുകൾ എന്തായിരുന്നു? അവന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു എസൻഷൻ ആയിരുന്നു അവന്റെ വാക്കുകൾ. അല്ലാതെ കേവലം വാക്കുകളായിട്ടായിരുന്നില്ല. നോഹയുടെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അവനെന്തായിരുന്നു? അവന്റെ ദൈവത്തോട് നിയമം ചെയ്ത ഒരുവനായിരുന്നു. 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നോക്കുക, നിന്നോട് ഞാനൊരു നിയമം ചെയ്യും. ദൈവത്തോടൊരു നിയമം ചെയ്തവനായിരുന്നു അവൻ. ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ചവനായിരുന്നു അവൻ. 6:22 അതിന്റെ 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നോക്കുക, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതെല്ലാം ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുക. എല്ലാം ചെയ്യുന്ന ഒരുവനായിരുന്നു. ദൈവത്തോട് നിയമം ചെയ്തവനായിരുന്നു. ദൈവം പറഞ്ഞതെല്ലാം ചെയ്യുന്നവനായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തില് കർത്താവിന്റെ പർവ്വത പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ ചെറിയ കാര്യങ്ങള് പഠിപ്പിക്കുകയും അത് ആചരിക്കുകയും ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അതാണ്. അവന് സ്വന്തം ജീവിതത്തിൽ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് അവന് നീതിമാനായി തീർന്നത്. താൻ പറഞ്ഞ വാക്കുകളോട് ഒപ്പം അവന്റെ ജീവിതമായി തീർന്നത് അങ്ങനെയാണ്. കർത്താവ് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും, വലിയ കൽപ്പനകൾ മാത്രമല്ല ചെറിയ കൽപ്പനകൾ പോലും അനുസരിക്കുന്നതിൽ അവൻ താല്പര്യമുള്ളവനായിരുന്നു. അവന് അങ്ങനെ ദൈവത്തോട് നിയമം ചെയ്ത് ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവത്തോടൊപ്പം നടന്ന് അങ്ങനെ പോകുമ്പോ അവന്റെ ആ ജീവിതം തന്നെ, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നോഹ നീതി പ്രസംഗിയായിരുന്നു പ്രസംഗിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നോഹയുടെ ഒരു പ്രസംഗം പോലും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. നോഹയുടെ ഒരു പ്രസംഗം പോലും അവിടെ പറഞ്ഞിട്ടില്ല. നോഹവിൽ എന്താ ഈ പ്രസംഗിച്ചത്? ആ നോഹ എന്താ പ്രസംഗിച്ചതെന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അവിടെ എബ്രായ ലേഖനകാരൻ അവിടെ പറയുന്നുണ്ട്, അവരെന്ത് ചെയ്തു, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട്. നോക്കുക, ദൈവഭയം പൂണ്ട്, ദൈവഭക്തി പൂണ്ട്, ദൈവഭയം അവനുണ്ടായിരുന്നു. ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർന്നു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നാം പലപ്പോഴും വിചാരിക്കുന്നു 120 വർഷം നോഹ ഓരോ തെരുവിലും നിന്ന് പ്രസംഗിച്ചു, ആ കൊള്ളാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ അവൻ എങ്ങനെയാ അവന്റെ തലമുറയ്ക്ക് ഒരു നീതി പ്രസംഗിയായി തീർന്നത്, അവൻ ആ തലമുറയെ എങ്ങനെയാണ് കുറ്റം വിധിച്ചത്. അവന് അതേവരെ ഉണ്ടാകാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, മഴ പെയ്യുമെന്നും പ്രളയം ഉണ്ടാകുമെന്നും അതുവരെ സംഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോ അവൻ ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. പെട്ടകം പണിഞ്ഞുകൊണ്ടാണ് അവൻ ആളുകൾക്ക് ഒരു സന്ദേശം കൊടുത്തത്. അവന് പെട്ടകം പണിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവന് ലോകത്തെ കുറ്റം വിധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളും ജീവിക്കുമ്പോ നമ്മളും ഈ ലോകത്തെ കുറ്റം വിധിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ആ ഒരു പെട്ടകം പണിഞ്ഞുകൊണ്ടാണ്. ഞാന് കർത്താവിനായിട്ട് സമ്പൂർണമായിട്ട് ജീവിക്കുന്നു. ഞാന് എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവാണ് എല്ലാറ്റിനും എല്ലാം എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പെട്ടകം പണി നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കുറ്റം വിധിക്കുന്നത്. പെട്ടകം ദൈവസഭയ്ക്ക് നിങ്ങളായിരിക്കുന്നല്ലോ. ദൈവസഭയുടെ ഒരു പണിയിലാണ് നീ ഞാനും ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ നമ്മൾ കുറ്റം വിധിക്കുകയാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നു ഈ ലോകം എനിക്കൊന്നുമില്ല, ഈ ലോകമൊക്കെ തീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഇത് വെന്ത് വീഴും എന്നെല്ലാം നമ്മൾ പറയുമ്പോ ആ പറച്ചിലിനെ നമ്മള് ഓ നിത്യതയിൽ വിലയുള്ള ഒരു സഭയുടെ പണിക്കായിട്ട് നമ്മുടെ സമയത്തെ വേർതിരിക്കുമ്പോഴാണ് ഈ പറച്ചിലിന്റെ അർത്ഥമുള്ളത്. നോഹ എന്ത് ചെയ്തു? അവന് അവന്റെ തലമുറയെ കുറ്റം വിധിച്ചു. എങ്ങനെ കുറ്റം വിധിച്ചു? അവനൊരു പെട്ടകം തീർത്തുകൊണ്ടാണ് കുറ്റം വിധിച്ചത്. നാം നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ, ഈ ഭൂമിയെല്ലാം വെന്തഴിയും, അതിനുശേഷം ദൈവം കർത്താവ് വരും. നിത്യതയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോ, നിത്യതയില് ആ വെന്തൊരുകാത്ത അഴിഞ്ഞു പോകാത്ത ഒരു പണി ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ദൈവസഭയുടെ ഒരു പണിയാണ്, അങ്ങനെ ഒരു പെട്ടകം തീർക്കുന്ന പണിയാണ്. ആ ലോഹ ഒരു പെട്ടകം തീർത്തുകൊണ്ടാണ് തന്റെ കാലഘട്ടത്തെ ആ നിലയില് അവനെ കുറ്റം വിധിച്ചത്. പ്രിയമുള്ളവരെ, ലോഹയുടെ ജീവിതം അവനൊരു നീതി പ്രസംഗിയായിരുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നീതി പ്രസംഗങ്ങള് കേവലം വാക്കുകളിൽ ഒതുങ്ങി നിന്നിരുന്നില്ല. അവനൊരു പെട്ടകം തീർത്തുകൊണ്ട് അവന് ചുറ്റുപാടുമുള്ള ലോകത്തിന്റെ മേലെ കുറ്റം വിധിച്ചുകൊണ്ട് ആ നിലയില് അവനായിരുന്നു. വിശ്വാസത്താല് അവൻ നീതീകരണം പ്രാപിച്ചു. നമ്മുടെ അവന്റെ വാക്കുകൾക്ക് അവന്റെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ടായി. ഇന്ന് നമുക്ക് ഈ ഹാനോക്കിന്റെയും നോഹയുടെയും ജീവിതം, അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ചോദിക്കാം, കർത്താവേ, എവിടെയാണ് എന്റെ ജീവിതത്തെ കവിഞ്ഞ് എന്റെ വാക്കുകൾ പലപ്പോഴും ആയിപ്പോയിട്ടുള്ളത്? എന്റെ വാക്കുകളെ എനിക്ക് എന്റെ ജീവിതം കൊണ്ട് അലങ്കരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു അലങ്കാരമായിരിക്കും, നിനക്കൊരു നിക്ഷേപമായിരിക്കുമല്ലോ കർത്താവേ. ഞാൻ അതിനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് കഴിയുന്നത്? ദൈവഭക്തിയിലാണ് നമുക്കത് കഴിയുന്നത്, ദൈവഭയത്തിലാണ് കഴിയുന്നത്. യഹോഭക്തിയാണ്, യഹോഭക്തി എന്ന് പറയുമ്പോ ദൈവത്തോടുള്ള ഭയമാണ്, യഹോവയെ കുറിച്ചുള്ള ആ ഭക്തി നിമിത്തമാണ്. നോഹയെ കുറിച്ച് നാം എബ്രായരിൽ വായിച്ചത് ഭയഭക്തി പോണ്ട്. ദൈവഭയം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ വാക്കുകൾക്കൊക്കെ ഒപ്പം മാറ്റി തീർക്കാനായിട്ട് കഴിയൂ. ദൈവഭയമില്ലെങ്കിൽ ജീവിതം ഒരു വശത്ത് കിടക്കും, വാക്കുകള് വലിയ വലിയ വാക്കുകളുമായിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോകും. കാറ്റിനെ പിടിക്കാൻ പോകുന്നു, സദൃശവാക്യകാരൻ പറയുന്ന പോലെ കാറ്റിനെ പിടിക്കാൻ പോകുന്നു, കാറ്റിനെ ഒതുക്കാൻ പോകുന്ന ആളുകളെ പോലെ ആയിപ്പോകും. ദൈവം നോക്കുമ്പോ ഉള്ളവര് ആ നിലയിലല്ല. ആ നമ്മുടെ ജീവിതം കൊണ്ട് ഈ കാര്യങ്ങളെ നമുക്ക് അലങ്കരിക്കാൻ കഴിയുന്നത് ദൈവഭയത്തിലാണ്. ദൈവഭയം ഇന്ന് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സങ്കീർത്തനം 24 സങ്കീർത്തനത്തിന്റെ ഒരു വാക്യമുണ്ടല്ലോ, അതിന്റെ 25 സങ്കീർത്തനത്തില് അതിന്റെ 14 വാക്യം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. തന്റെ ഭക്തന്മാർ, തന്നെ ഭയപ്പെടുന്നവർക്ക് യഹോവയുടെ സഖിത്വം ഉണ്ടാകും, യഹോവയുടെ കൂട്ടായ്മ ഉണ്ടാകും, യഹോവയുടെ ഫെലോഷിപ്പ് ഉണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കും. നാം ഒരു വേർഷനിലെ നിയമം എന്നത് കാണുന്നത് രഹസ്യങ്ങൾ എന്നാണ്. ദൈവത്തിന്റെ രഹസ്യങ്ങൾ ദൈവം അവരെ അറിയിക്കുന്നു. ആരെ അറിയിക്കും? ദൈവത്തെ ഭയപ്പെടുന്നവരെ. ദൈവത്തെ ഭയപ്പെടുന്നു. ഓ, എനിക്കും നിനക്കും ആ നിലയിലൊരാഗ്രഹമുണ്ടോ? ദൈവത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നവരായിട്ട്, ദൈവവുമായിട്ട് ഈ തലമുറയിലെ രഹസ്യ ഇടപാടുകൾ ഉള്ളവരായിട്ട്, ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ ദൈവം പങ്കിടാനായിട്ട് അന്ന് തന്നോടൊപ്പം നടന്ന ഒരു ഹാനോക്കിനെയും തന്നോടൊപ്പം നടന്ന ഒരു നോഹയെയും താനെ കണ്ടു. ഇന്ന് ദൈവത്തിന്റെ ആ രഹസ്യം ദൈവം പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ആരോടാണ്? ഇന്നും തന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല, ദൈവത്തെ ഭയപ്പെടുന്നവരോടാണ് അവന് ആ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, എത്ര വലിയൊരു പ്രിവിലേജാണ്, എത്ര വലിയൊരു പദവിയാണ്. ഈ തലമുറയിൽ ആളുകൾ ഒത്തിരി വാക്കുകൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിട്ടിരുന്നുകൊണ്ട് ദൈവത്തിന്റെ രഹസ്യങ്ങൾ പങ്കിടുന്നവരായി, ദൈവത്തോട് രഹസ്യ ഇടപാടുകൾ ഉള്ളവരായിട്ട് നമുക്ക് തീരാനായിട്ട് കഴിയും. എങ്ങനെ കഴിയും? ദൈവത്തെ ഭയപ്പെടുക. ഓ, സദൃശവാക്യത്തിൽ അത് ദൈവഭയം എന്ന് പറയുന്നത് വല്ലപ്പോഴും വരുന്ന ഒരു കാര്യമായിട്ടല്ല നാം കാണുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും ദൈവഭയത്തോടെ ആയിരിക്കാൻ കഴിയും. അതിന്റെ 23:17, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. ഫിയർ ഓഫ് ഗോഡ്. ദൈവഭയത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും ആയിരിക്കാൻ കഴിയും. എങ്ങനെയാ എല്ലായ്പ്പോഴും ദൈവഭയത്തിൽ ആയിരിക്കാൻ കഴിയുന്നത്? നമ്മളിപ്പോ വായിച്ച വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ തലമുറയിൽ ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ ദൈവത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നവരായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അത് വല്ലപ്പോഴും മാത്രമല്ല, ഒരു മീറ്റിംഗിലുള്ളപ്പോൾ മാത്രമല്ല, അല്ലെ ആത്മീയതയുടെ ഒരു നമ്മുടെ ഗ്രാഫ് ഉയർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമല്ല, എപ്പോഴും ദൈവത്തോട് ആ നിലയിൽ ഒരു യഹോവ ഭക്തിയിൽ ഇരിക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട് എന്ന് നാം സദൃശവാക്യം 23:17 കണ്ടു. പക്ഷേ അതെങ്ങനെ സാധിക്കും? സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോ ഇതാ വേറൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. 86 സങ്കീർത്തനത്തില് എപ്പോഴും യഹോവ ഭയത്തില് ആയിരിക്കാൻ കഴിയുന്നതിനെ കുറിച്ച് അതിന്റെ 11 വാക്യം, 86 സങ്കീർത്തനം അതിന്റെ 11 വാക്യം, യഹോവയെ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. ദൈവമേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. ദൈവത്തോടുള്ള ഭയത്തിൽ എല്ലായ്പ്പോഴും ആയിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എന്റെ ഹൃദയം ദൈവത്തിന്റെ മുമ്പാകെ ഏകാഗ്രമായിരിക്കുമ്പോഴാണ്. യുണൈറ്റ് മൈ ഹാർട്ട് ടു ഫിയർ യു. ദൈവമേ, നിന്നെ ഭയപ്പെടത്തക്കൊണ്ട് എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം, അതിനെ യുണൈറ്റ് ചെയ്യണമേ. എന്റെ ഹൃദയം ഏകാഗ്രമായിരുന്നാൽ എനിക്ക് എപ്പോഴും ദൈവത്തെ ഭയപ്പെടാനായിട്ട് കഴിയും. അങ്ങനെയുണ്ടെങ്കിൽ എപ്പോഴും ദൈവത്തിന്റെ ആ രഹസ്യങ്ങൾ പങ്കിടുന്നവനായിട്ട് ഇരിക്കാൻ കഴിയും. അങ്ങനെയുണ്ടെങ്കിൽ എപ്പോഴും ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് നമുക്ക് കഴിയും. നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലേ? നമ്മളത് ആഗ്രഹിക്കുന്നില്ലേ? എപ്പോഴും ദൈവത്തോടൊപ്പം നടക്കുക. ദൈവത്തോടൊപ്പം നടന്ന ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ ആയിരിക്കുക. അവന്റെ ഹൃദയ രഹസ്യങ്ങൾ പങ്കിടുക. എല്ലായ്പ്പോഴും യഹോവഭക്തിയോടെ ഇരിക്കുക. എങ്ങനെ കഴിയും അത്? എങ്ങനെ സാധിക്കും? ഹൃദയമേകാഗ്രമായാൽ ദൈവത്തെ ഭയപ്പെടാനായിട്ട് കഴിയും. ഹൃദയമേകാഗ്രമാകുക എന്ന് പറയുമ്പോഴോ, ഓ, ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിട്ട് തന്നെ ആയിരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയല്ലേ? ഒന്നാം സ്ഥാനം ദൈവത്തിനല്ലേ? അതെ, ദൈവത്തിനാണ്. പക്ഷെ എപ്പോഴെങ്കിലും അതിന്റെ കൂടെ മറ്റു പലതിന്റെയും കൂട്ടിച്ചേർത്ത് വന്നാൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമല്ല, ബലഹീനതായിപ്പോയി, അത് വിഭജിക്കപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തോടുള്ള ആ ഏകാഗ്രതയിലായിരിക്കുന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ പേടി അതാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്കത് സംഭവിക്കാം. പൗലോസ് അത് പറയുമ്പോ ഒരു യഥാർത്ഥമായ ഭയമാണ്, അല്ലാതെ ഒരു ഹൈപ്പോത്തറ്റിക്കലായ ഒരു ഭയമല്ല, ഒരു സൈദ്ധാന്തികമായ ഒരു ഭയമല്ല, യാഥാർത്ഥ്യമാകാവുന്ന ഒരു ഭയമാണ്. അതുകൊണ്ടാണ് പൗലോസ് ആ നിലയിൽ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചും അത് സംഭവിക്കാം. ഇപ്പോ 1967 ഡിസംബർ മാസം 13-ാം തീയതി ഞാൻ കർത്താവിന്റെ ഹൃദയം കൊടുത്തു, സൗകര്യ കൊള്ളാം. ഓ 84 ജാനുവരി മാസം 13-ാം തീയതി ഇന്ന കർത്താവിന്റെ ദാസന്റെ കൈക്ക് ഇത് സ്നാനമേറ്റ് കൊള്ളാം കൊള്ളാം പ്രൈസലോ. പക്ഷേ അതൊരു വലിയ പക്ഷേയാണ്. ഇന്ന് ഹൃദയം ഏകാഗ്രമാണ്. ഇന്ന് നീ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ തഹിത്തു, അവന്റെ രഹസ്യങ്ങളും അറിയുന്നുണ്ടോ, കർത്താവിനോടൊപ്പമുള്ള നടപ്പുണ്ടോ? ഇല്ലെങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് എഴുതുന്നേക്കാണ്. നിന്റെ ഹൃദയം വിഭജിക്കപ്പെട്ടു പോയി. മറ്റു പലതും കൂടെ ആ സ്ഥാനത്ത് വന്നുപോയി. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ഏകാഗ്രമായ ഹൃദയമുള്ളവരെയാണ്. നമുക്ക് നമ്മുടെ തലമുറയിലെ ഏകാഗ്ര ഹൃദയത്തോടെ, കർത്താവ് നീ മാത്രം മതി, മറ്റു പലതും ഇല്ലെങ്കിലും നീ മതി. നീ എനിക്ക് തന്ന ചില കാര്യങ്ങൾ, നീ തന്ന ചില അനുഗ്രഹങ്ങൾ ഇപ്പം, ഓ അനുഗ്രഹം തന്ന നിന്നോടൊപ്പം തുല്യമുള്ളതായിട്ടോ ഒരുപക്ഷെ അതിനേക്കാൾ കവിഞ്ഞതായിട്ടോ എനിക്ക് തീർന്നിട്ടുണ്ടോ? ഉദാഹരണത്തിന് എന്റെ കുഞ്ഞുങ്ങൾ, നീ തന്ന അനുഗ്രഹങ്ങളാണ്. ആ ഉദരഫലം അവൻ തരുന്ന അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം തന്ന ആ ദാതാവിനേക്കാൾ അനുഗ്രഹം നിനക്ക് പ്രിയപ്പെട്ടതായി പോയിട്ടുണ്ടെങ്കിൽ എവിടെയോ ഹൃദയം വിഭജിക്കപ്പെട്ടുപോയി. ഏകാഗ്രമല്ല പണം, എനിക്ക് കിട്ടിയ ജോലി, എനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ, എനിക്ക് കിട്ടിയ വിവാഹബന്ധം, എനിക്ക് കിട്ടിയ കണക്ഷൻ, അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ നമ്മളെ കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ഡിവൈഡ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവിനോട് പറയാം, കർത്താവെ എനിക്കൊരു ജീവിതമേയുള്ളൂ, ഒറ്റ ജീവിതം. അതിന് പകുതി, പണ്ടൊരു നീതിസാരത്തിൽ പറയുന്ന പോലെ പകുതി ഉറങ്ങിപ്പോയി. അതിന്റെ പിന്നെ ബാക്കിയുള്ള മൂന്നിലൊന്ന് ഭക്ഷണം കഴിച്ചും കുളിക്കാൻ പോയി പല്ല് തേച്ചും ഒക്കെ മൂന്നിലൊന്നും പോയി. പിന്നെ എത്ര ഉണ്ട്? ഇനി നീ എത്ര നാളുണ്ടെന്നാണ് എന്റെ വിചാരം. ആ നമുക്ക് പറയാം, കർത്താവെ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഞാന് കർത്താവെ നിന്നോടൊപ്പം നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിന്നെ ഇപ്പോഴും ഭയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ ഹൃദയത്തെ യുണൈറ്റ് ചെയ്യുക കർത്താവെ, ഏകാഗ്രമാക്കുക കർത്താവെ. ഞാന് നിന്റെ ഹൃദയ വികാരങ്ങൾ പങ്കിടുന്നവരായിട്ട് ഈ തലമുറയിൽ ഹാനോക്കിനെ പോലെ നോഹയെ പോലെ നടക്കട്ടെ. അതൊരു സിദ്ധാന്തം. നോഹ അന്ന്, ഹാനോക്ക് അന്ന്, ആ നിലയിൽ എന്നോ എവിടെയോ ഏതോ ഭക്തന്മാർ നടന്നുപോയി എന്നുള്ളതിനപ്പുറത്ത് കർത്താവെ ഇതെന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാകട്ടെ. ഞാൻ എന്റെ വാക്കുകളെ, ഞാൻ എന്റെ ഉപദേശങ്ങളെ എന്റെ ജീവിതം കൊണ്ട് അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നിക്ഷേപമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കും.